بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. നമ്മൾ ഇവിടെ എല്ലാ വെള്ളിയാഴ്ച സുദിനങ്ങളിലും ഈ സന്ധ്യാ സമയം അല്ലാഹുവിൻ്റെ പുണ്യഭവനത്തിൽ മസ്ജിദിൽ ഈ മജ്ലിസിൽ സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്വീകരിച്ച വിശിഷ്ട നാമങ്ങളുടെ അർത്ഥങ്ങളും താല്പര്യങ്ങളും വിധികളുമൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെ വിഷയം അല്ലാഹുവിൻ്റെ അൽ ജബ്ബാർ എന്ന മഹനീയ നാമമാണ്. അല്ലാഹുവിന് അൽ ജബ്ബാർ എന്നുള്ള പേര് അർത്ഥമാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹിതമായ സത്ത കൊണ്ട് സൃഷ്ടികൾക്ക് മീതയായവനും എല്ലാറ്റിനെയും അടക്കി വാഴുന്നവനും അപ്രകാരം അടിയാറുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവനും ആണ് എന്നുള്ളതാണ്. അടിയാറുകളുടെ പ്രശ്നങ്ങൾ ദൗർബല്യമാണ് എങ്കിൽ ബലമേകി, ദാരിദ്ര്യമാണ് എങ്കിൽ ഐശ്വര്യമേകി, രോഗമാണ് എങ്കിൽ ആരോഗ്യമേകി, പരിഹരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ അവൻ പരിഹരിക്കുന്നവനാണ്. എന്താണ് പരിഹരിക്കുന്നത്? ദാസന്മാരുടെ കുറവുകൾ, പോരായ്മകൾ, ന്യൂനതകൾ, അപ്പോൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ ധന്യതയേകി സമ്പത്തേകി പരിഹരിക്കും. അതേപോലെ ദൗർബല്യത്തിൽ കഴിയുന്നവർക്ക് ബലമേകി കരുത്തേകി അള്ളാഹു അവരുടെ ദൗർബല്യം പരിഹരിക്കും. ഇതേപോലെ രോഗത്തിൽ ദുരിതത്തിൽ കഴിയുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ രോഗം മാറ്റി ദുരിതം പോക്കി അവരുടെ പ്രശ്നം പരിഹരിക്കും. ഇങ്ങനെ പരിഹരിക്കുന്നവൻ എന്ന അർത്ഥവും അൽ ജബ്ബാർ എന്ന നാമത്തിനുണ്ട്. ചില ഹദീസുകളിൽ അള്ളാഹുവിന്റെ ഈ പേര് വന്നത് കാണാം. വിശുദ്ധ ഖുർആനിൽ ഒരു തവണ അള്ളാഹു തന്നെ കുറിച്ച് അൽ ജബ്ബാറുൽ മുതക്കബ്ബിർ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഹഷറിന്റെ ഒടുവിൽ. ഹദീസുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലനെ അൽ ജബ്ബാർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ മനസ്സിലാക്കിയതിന് ശേഷം ഈ പേരിന്റെ പ്രത്യേകതകൾ തുടർന്ന് മനസ്സിലാക്കാം. ചില ചരിത്ര സംഭവങ്ങളും അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിയവർ തങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ വിളിച്ചൊരു ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിൽ വെച്ച്. അതെന്താ? സ്വർഗവാസികൾ അള്ളാഹുവിനോട് പറയും, റബ്ബന ഇഖ്വാനുന കാനു യുസല്ലുന മഅന വയസുമുന മഅന വയഅമലുന മഅന. സ്വർഗത്തിൽ സ്വർഗവാസികൾ ചിലരെ കാണൂല. എങ്ങനെയുള്ളവർ? ദുനിയാവിൽ ഒന്നിച്ച് നമസ്കരിച്ചവർ, ഒന്നിച്ച് നോമ്പെടുത്തവർ, ഒന്നിച്ച് പ്രവർത്തിച്ചവർ, അവരെ പലരെയും സ്വർഗത്തിൽ കാണൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഈ സ്വർഗവാസികൾ പറയും, ഞങ്ങളോട് ഒന്നിച്ച് നിസ്കരിച്ചിരുന്നവർ, നോമ്പെടുത്തിരുന്നവർ, കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നവർ, അവരെ ഞങ്ങൾ കാണുന്നില്ലല്ലോ റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഇദ്ഹബു ഫമൻ വജദ്തും ഫീ ഖൽബിഹി മിസ്ഖാല ദീനാരിൻ മിൻ ഈമാൻ ഫഅഖ്രിജു. ഈ സ്വർഗവാസികളോട് പറയും, സ്വർഗത്തിൽ നരകത്തിൽ പോയി പരമാണുവിന്റെ തൂക്കം നന്മ പ്രവർത്തിച്ചവരെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശുപാർശക്ക് അനുവാദം നൽകും. അങ്ങനെ ഈ സ്വർഗവാസികൾ നരകത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ നരകത്തിൽ വിധിക്കപ്പെട്ട ആളുകളെ അവർ നരകത്തിൽ നിന്ന് പുറത്തെടുക്കുമെന്നാണ്. ഫ യുഖ്രിജൂന മൻ ആറഫു എന്നാണ്, അവർ മനസ്സിലാക്കിയിരുന്നവരെ അവർ പുറത്തെടുക്കും എന്നാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഈ സ്വർഗവാസികളെ നരകത്തിലേക്ക് അയക്കും. ദീനാറിന്റെ തൂക്കം, അര ദീനാറിന്റെ തൂക്കം, അതേപോലെ തന്നെ കുറച്ച് നന്മ ചെയ്തവരാണെങ്കിലും അവരൊക്കെ പുറത്തെടുക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നത്, ഫയശ്ഫഉ നബിയൂന വൽ മലായികത്തു വൽ മുഅ്മിനൂൻ. നരകത്തിൽ പോയവരെ നരകത്തിൽ നിന്ന് പുറത്തെടുത്ത് സ്വർഗത്തിലാക്കുവാൻ നബിമാർ ശുപാർശ നടത്തും, മലക്കുകൾ ശുപാർശ നടത്തും, മുഅ്മിനീങ്ങളും ശുപാർശ നടത്തും, മുഅ്മിനീങ്ങളും ശുപാർശ നടത്തും. അങ്ങനെ ആ ശുപാർശയിൽ പലരും എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് പുറത്തു കിടക്കും, പുറത്തു കിടക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫയഖൂലുൽ ജബ്ബാർ. അത് നമ്മുടെ വിഷയം. അൽ ജബ്ബാർ പറയുന്നതാണ്. എന്താ അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ? അൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ബഖിയത്ത് ഷഫാഅത്തി, ഇനി ശേഷിക്കുന്നത് എന്റെ ഷഫാഅത്താണ്. അങ്ങനെ ഫയഖ്ബിദു ഖബദതൻ മിനന്നാരി ഫയുഖ്രിജു അഖ്വാമൻ ഖദും തുഹിഷു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പിടി ആളുകളെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കും, ഒരു പിടിയിൽ വാരും. അവർ കത്തിക്കരിഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹദീസിൽ കാണാം സ്വർഗ കവാടങ്ങൾക്ക് മുന്നിലുള്ള ഒരു വെള്ളത്തിൽ, അതിന് പുറത്ത് അവരിടും, അവരുടെ മേലൊരു വെള്ളം, മാ ഉൽ ഹയാത്ത് എന്ന് പറയുന്ന വെള്ളം തളിക്കും. പിന്നീട് അവർ അള്ളാഹു സുബ്ഹാന തആല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട്. അങ്ങനെ അവർ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ സ്വർഗവാസികൾ അവരെ കുറിച്ച് പറയും, ഹാ ഉലായി തഖാഉർ റഹ്മാൻ, ഇവരെ അള്ളാഹു സുബ്ഹാന തആല അള്ളാഹു മോചിപ്പിച്ചവരാണ് ഇക്കൂട്ടർ എന്ന് അവരെ കുറിച്ച് പറയുമെന്നാണ്. ഇവിടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അൽ ജബ്ബാർ. എന്താ സുപാർശകരെല്ലാം സുപാർശ പറഞ്ഞിട്ട് നരകത്തിൽ പ്രവേശിച്ച പലരെയും പുറത്തെടുക്കും. അൽജബ്ബാറായ അള്ളാഹു പറയും, ഇനി ഇന്റെ ശുപാർശയാണ്, ഷഫാഅത്താണ് ബാക്കിയുള്ളത്, അള്ളാഹു ഒരു പിടിയിട് വരുന്നതാണ് നരകത്തിൽ നിന്ന്. അവരെ അള്ളാഹു പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ പറയുന്നത്. ഇതേപോലെ മറ്റൊരു ഹദീസിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുള്ളതായ ഹദീസുകളാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം, تكون الارض يوم القيامه خبزه واحده, ഭൂമി ഒരൊറ്റ ഖുബ്സ് റൊട്ടി, يتكفؤها الجبار بيده كما يكفؤ احدكم خبزته في السفر. الجبار ആയ അല്ലാഹു തന്റെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അതിനെ പാകപ്പെടുത്തും എന്നാണ്. നിങ്ങളിൽ ഒരാൾ യാത്രയിൽ തന്റെ റൊട്ടി പാകം ചെയ്യുന്നത് പോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ റൊട്ടി പാകം ചെയ്യുക എന്നുള്ളതാണ്. നുസുലൻ ലി അഹ്ലിൽ ജന്ന, എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ വലിയ റൊട്ടി ഉണ്ടാക്കുന്നത്? അത് സ്വർഗവാസികൾക്കുള്ള നുസുലായിട്ട്, വിരുന്നായിട്ട് എന്നാണ്. നുസുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നൽകുന്ന വിഭവമാണ്. അപ്പൊ അങ്ങനെ സ്വർഗവാസികളെ സ്വീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല റൊട്ടി പാകം ചെയ്യും എന്നുള്ളതാണ്. കയ്യിലിട്ട് അത് മറിക്കുന്നതായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണർത്തുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. അതിന്റെ രൂപം എങ്ങനെ, അതിന്റെ വിശദ വശം എന്ത്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ആലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം പറഞ്ഞത് കാരണത്താൽ, സഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് കാരണത്താൽ നമ്മളത് കേട്ടു, വിശ്വസിച്ചു, സത്യപ്പെടുത്തി. ഇവിടെ അള്ളാഹു അൽ ജബ്ബാറായ അള്ളാഹു ആ റൊട്ടി സ്വർഗവാസികൾക്ക് വിരുന്നായി, അല്ലെങ്കിൽ ആദ്യത്തെ സൽക്കാരമായി നൽകുവാൻ അതിനെ പാകപ്പെടുത്തും എന്നാണ് അൽ ഹദീസിൽ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഒരു യഹൂദൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയുണ്ടായി എന്നാണ്. എന്നിട്ട് യഹൂദൻ എന്താ പറഞ്ഞത്? ബാറക റഹ്മാൻ അലൈക യാ അബൽ ഖാസിം അല ഉഖ്ബിറുക ബിനുസ്രി അഹ്ലിൽ ജന്നതി യൗമൽ ഖിയാമ. റഹ്മാനായ അല്ലാഹു അബൽ ഖാസിം, നിങ്ങളുടെ മേൽ ബർക്കത്ത് ചൊരിയട്ടെ. അബൽ ഖാസിം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, ബർക്കത്ത് ചൊരിയട്ടെ. നിങ്ങൾക്കറിയുമോ സ്വർഗവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ആദ്യത്തെ നുസുൽ സൽക്കാരം എന്താണ് എന്ന്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതേ എന്നൊരു പറഞ്ഞു, തകൂനുൽ അർളു ഖുബ്സതൻ വാഹിദ, ഭൂമി ഒരു ഖുബ്സ് എന്ന പോലെ, നന്നാ വലിയ ഒരു ഖുബ്സ്. പിന്നെയോ അതിന് കൂട്ടാൻ അതിനെ കുറിച്ച് പറഞ്ഞെന്താ? അല ഉഖ്ബിറുക ബിഇദാമിഹിം, റൊട്ടിയിൽ കൂട്ടാൻ എന്താണ് സ്വർഗവാസികൾക്ക്? ഇദാമുഹും ബാലാമുൻ വനൂൻ, ബാലാമും നൂനുമാണ്. അതെന്താ? വമഹാദ, അത് സൗറുൻ വനൂൻ, ഒരു കാളയാണ്, അതേപോലെ ഒരു മത്സ്യമാണ്. യഅകുലു മിൻ സാഇദതി കബ്ദിഹിമാ സബ്ഊൻ അൽഫ എന്നാണ്. ഈ കാളയുടെ കരളിനോടനുബന്ധിച്ച് ഒരു സാഇദത്ത്, ഒരു അവയവാണ്, പ്ലീഹ പോലെ, അതേപോലെ മത്സ്യത്തിന്റെയും പ്ലീഹ. അതിൽ നിന്ന് തന്നെ 70,000 ആളുകൾ ഭക്ഷിക്കുന്നതാണ്, അത്രമാത്രം വലിപ്പം അതിന്റെ പ്ലീഹക്ക്, കരളിനോടനുബന്ധിച്ചുള്ള സാഇദത്തിനുണ്ടായിരിക്കും എന്നാണ് ഹദീസിലുള്ളത്. ഇവിടെ ഈ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചെന്നു വെച്ചാൽ, സ്വർഗവാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമേകുന്ന വിരുന്ന്, അതിൽ റൊട്ടി, അതേപോലെ തന്നെ സ്വർഗത്തിൽ മേഞ്ഞു തിന്നിരുന്ന ഒരു കാളയെ അറുത്തിട്ടുള്ള അതിന്റെ മാംസം, അതേപോലെ തന്നെ നൂൻ, നൂൻ എന്ന മത്സ്യം, അവിടെ ആ റൊട്ടി, അത് അള്ളാഹു സുബ്ഹാനഹു വതആല കയ്യിൽ മറിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയണം. ഇങ്ങനെ പറഞ്ഞത് അൽ ജബ്ബാർ ആയ അള്ളാഹു അത് മറിക്കും എന്നാണ് പറഞ്ഞത്. ഇതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അതും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹാബത്തരൊക്കെ ചോദിച്ചു, യാ റസൂലല്ലാ ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ, റസൂലെ ഞങ്ങളുടെ റബ്ബിനെ അന്ത്യനാളിൽ ഞങ്ങൾ കാണുമോ? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രതികരിച്ചു, ഹൽ തുദാറുന്ന ഫി റുയ്യത്തി ശംസി വൽ ഖമരി ഇദാ കാനത് സഹവൻ, മാനം കാർമുകലികൾ ഇല്ലാതെ മേഘമില്ലാതെ തെളിഞ്ഞ അവസരത്തിൽ അവസ്ഥയിലാണ് എങ്കിൽ ചന്ദ്രനെ കാണാൻ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകുമോ? അപ്പൊ കുല്ലാല, സഹാബത്ത് പറഞ്ഞില്ല, ആകാശം തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഞങ്ങൾ സൂര്യനെ കാണും ചന്ദ്രനെ കാണും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നകും ലാ തുദാറൂന ഫി റുയ്യതിഹി റുയ്യത്തി റബ്ബിക്കും യൗമയിദിൻ കമാ തുദാറൂന ഫി റുയ്യതിഹിമ. അതായത് തെളിഞ്ഞ ചക്രവാളമാണ് എങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ ഒരു തടസ്സമല്ലാത്തതുപോലെ തന്നെ അള്ളാഹുവിനെ നിങ്ങൾ അന്ത്യനാളിൽ കാണും, അതിലൊരു തടസ്സം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ വിളിച്ചു പറയും, ലിയദ്ഹബ് കുല്ലു ഖൗമിൻ ഇലാ മാ കാനൂ യഅബുദൂൻ, അന്ത്യനാൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും തങ്ങൾ ആരാധിച്ചതിന്റെ പിന്നാലെ പോകാൻ പറയും, എല്ലാവരും തങ്ങളുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫയദ്ഹബു അഹ്ലു സലീബി മാ സലീബിഹിം, കുരിശിനെ ആരാധിച്ചിരുന്നവർ കുരിശിന്റെ പിന്നാലെ പോകും, വഅസ്ഹാബുൽ ഔസാനി മാ ഔസാനിഹിം, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവർ വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകും, വഅസ്ഹാബ് കുല്ലു ആലിഹത്തിൻ മാ ആലിഹത്തിഹിം, ഓരോ ആരാധ്യന്മാരുടെയും പിന്നാലെ അതിനെ ആരാധിച്ചവർ പോകും എന്നാണ്. ഹത്താ യബ്ഖ മൻ കാന യഅബ്ദുല്ലാഹ് മിൻ ബർരിൻ ഔ ഫാജിർ, അള്ളാഹുവിനെ ആരാധിച്ചിരുന്നവർ, അതിൽ ധർമ്മനിഷ്ഠരുണ്ടാകും തെറ്റ് ചെയ്തവരുണ്ടാകും, അവർ മാത്രം ശേഷിക്കും, അള്ളാഹിനെ ആരാധിച്ചവർ ഒരിടത്തും ശേഷിക്കും, ബാക്കിയുള്ളവരൊക്കെ തങ്ങളുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോകും. അപ്പൊ ഹദീസിൽ കാണാം, അവരോട് ചോദിക്കും, ഫയുഖാലു ലഹും മാ യഹബീസുക്കും വഖദ് ദഹബന്നാസ്, ജനങ്ങളൊക്കെ പോയി, നിങ്ങളെന്താ പോകാതെ ഇവിടെ നിൽക്കണേ, എന്താ തടസ്സം, ആരാ നിങ്ങളെ പിടിച്ചു വെച്ചത്? അപ്പോ ആ പോകാതിരുന്ന ആളുകൾ അവര് പറയും, ഫാറഖ്നാഹും വനഹ്നു അഹ്വജു മിന്നാ ഇലൈഹി ലിയൗം, ആ ആളുകളെ ഞങ്ങൾക്ക് വേണ്ടൊരു അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു, അന്ന് ഞങ്ങൾ അവരെ വേർപെട്ടാണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ, ഇവരെ ഏകദൈവ വിശ്വാസികളാണ്, ബഹുദൈവ വിശ്വാസികളെ ഭൗതിക ലോകത്ത് ഞങ്ങൾ വെടിഞ്ഞവരാണ്, അവിടുന്ന് അവരെ ഞങ്ങൾക്ക് ആവശ്യമായി, പക്ഷേ അന്ന് ഞങ്ങൾ അവരെ കൂടെ പോയിട്ടില്ല, പിന്നെ ഇന്ന് എന്തിനാണ് അവരുടെ കൂടെ പോകേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല എന്ന അർത്ഥത്തിൽ അവർ സംസാരിക്കും. എന്നിട്ട് അവര് പറയണ എന്താ, وَإِنَّا سَمِعْنَا مُنَادِيًا يُنَادِي لِيَلْحَقَ كُلُّ قَوْمٍ بِمَا كَانُوا يَعْبُدُونَ وَإِنَّا نَنْتَظِرُ رَبَّنَا, ഞങ്ങൾ കേട്ടത് ഓരോരുത്തരും തങ്ങളുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോകാനാണ്, അതുകൊണ്ട് തന്നെ ആരാധിച്ചിരുന്നവരെ കള്ളല്ലാത്തവർ ആരാധിച്ചിരുന്നൊക്കെ അവരുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോയി, وَإِنَّا نَنْتَظِرُ رَبَّنَا, ഞങ്ങൾ ആരാധിച്ചിരുന്നത് ഞങ്ങളുടെ റബ്ബിനെയാണ്, ആ റബ്ബിന്റെ കൂടെ പോകണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്ന് അവർ പറയുമെന്നാണ് ഹദീസിൽ കാണാം. അവിടെ നമ്മുടെ വിഷയം, ഫയതീഹിമുൽ ജബ്ബാറു ഫീ സൂറത്തിൻ ഗൈരി സൂറത്തിഹി അല്ലതീ റഅഹു ഫീഹാ അവ്വല മറ, അൽ ജബ്ബാറായ അല്ലാഹു അവർ ആദ്യ തവണ കാണാത്ത റബ്ബിന്റെ രൂപത്തിൽ, കണ്ടതല്ലാത്ത രൂപത്തിൽ അവരുടെ അടുക്കൽ വരുന്നതാണ്. ആദ്യ തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദമിന്റെ മുതുകിൽ നിന്ന് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹുവ അടുത്ത് കരാർ സ്വീകരിച്ച സന്ദർഭം ഉണ്ടല്ലോ, അതല്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുക്കൽ വരും. അവിടെ ഫയതീഹുൽ ജബ്ബാർ എന്നാണ്. ഫയഖൂൽ, അള്ളാഹു അവരോട് പറയും, അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഫയഖൂലൂൻ അൻത റബ്ബുന ഫലാ യുകല്ലിമുഹു ഇല്ലൽ അൻബിയ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, പിന്നെ അള്ളാഹുവിനോട് നബിമാർ മാത്രമായിരിക്കും സംസാരിക്കുക, അള്ളാഹു ചോദിക്കുമെന്നാണ്. ഹൽ ബൈനകും വബൈനഹു ആയതുൻ തഅരിഫൂനഹു, റബ്ബിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, തിരിച്ചു മനസ്സിലാക്കാൻ റബ്ബിനും നിങ്ങൾക്കും ഇടയിൽ വല്ല അടയാളം ഉണ്ടോ എന്ന് ചോദിക്കും അന്ത്യനാളിൽ. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, അസ്സാഖ്, അസ്സാഖ് എന്ന് പറഞ്ഞാൽ കണങ്കാൽ, റബ്ബിന്റെ കണങ്കാൽ. ഫയക്ഷിഫു അൻ സാഖിഹി, ആ സമയം അള്ളാഹു അന്ത്യനാളിൽ തന്റെ കണങ്കാൽ വെളിപ്പെടുത്തും. ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ, അപ്പോൾ അള്ളാഹുവിന് എല്ലാ മുഅ്മിനീങ്ങളും സുജൂദ് ചെയ്യും. വയബ്ഖ മൻ കാന യസ്ജുദു ലില്ലാഹി റിയാഅൻ വസുമഅ, ലോകമാന്യതക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തവർ ബാക്കിയാകും. ഫയദ്ഹബു കമാ കൈമാ യസ്ജുദ്, അവൻ സുജൂദ് ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോൾ ഫയഊദു ദഹ്റുഹു തബഖൻ വാഹിദ, മുതുക് വളയില, ഒരൊറ്റ മരത്തടി പോലെ അവന്റെ മുതുക് മാറും. സുജൂദ് ചെയ്യാൻ കഴിയില്ല, അവനെന്ത് ചെയ്യും, സുജൂദ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മറിയും. കാരണം എന്താ, ഭൗതികതയിൽ നിസ്കരിച്ചിരുന്നത് ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കണങ്കാൽ കാണിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ സുജൂദ് ചെയ്യുമ്പോൾ ആ ലോകമാന്യതയുള്ള ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞത്. ഇവിടെ ഫയതീഹിമുൽ ജബ്ബാർ, അൽ ജബ്ബാറായ അള്ളാഹു അന്ത്യനാളിൽ വിശ്വാസികളുടെ അടുക്കലേക്ക് വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ ഹദീസുകളിൽ, പ്രത്യേകിച്ച് അന്ത്യനാളുമായി ബന്ധപ്പെട്ടതായി പരാമർശിക്കുന്ന ഹദീസുകളിലൊക്കെ അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ നാമം കൂടുതൽ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും ചുരുപ്പിടിക്കും. എന്നിട്ട് അനൽ ജബ്ബാർ, ഞാനാണ് ജബ്ബാർ, ഐനൽ ജബ്ബാറൂൻ, ജബ്ബാരിങ്ങൾ എവിടെ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ ഹദീസുകൾ കാണാൻ സാധിക്കും. അഹങ്കാരികൾ എവിടെ, സ്വച്ഛാധിപതികൾ എവിടെ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ സംസാരിക്കുന്നത് ഹദീസുകളിൽ വന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആകാശാരോഹണം നടത്തിയ ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് പോയി, എന്നിട്ട് അള്ളാഹുമായിട്ട് സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോടടുത്തു, അള്ളാഹുവിൽ നിന്ന് വഹ്യ സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിൽ നിന്നിറങ്ങുകയാണ്. ആ ഭാഗം പറയുമ്പോൾ കാണാൻ സാധിക്കും റസൂലുള്ള ജിബ്രീലിനോടൊത്ത് അള്ളാഹുവിനോടുള്ള ആ സംഭാഷണമൊക്കെ കഴിഞ്ഞിറങ്ങി. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഫഹ്തബസഹു മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മാദാ അഹിദ ഇലൈക റബ്ബുക്, മുഹമ്മദ് എന്താണ് നിന്റെ റബ്ബ്, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് നൽകിയ ഉടമ്പടി എന്താണ് താങ്കൾക്ക് മേൽ വിധിച്ചത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയും, ആഹിദ ഇലയ്യ ഖംസീന സലാ കുല്ല യൗമിൻ വലൈല, എല്ലാ രാവിലും പകലായിട്ട് 50 വഖത്ത് നിസ്കാരം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയും. അതാണ് ആര് പറയാ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയാം, 50 വഖത്ത് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ദിവസം എന്ന് പറയും. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇന്ന ഉമ്മത്തക ലാ തസ്തതിഉ ദാലിക് ഫർജിഉ ഫൽയുഖഫിഫ് അൻക റബ്ബുക, നിങ്ങളുടെ ഉമ്മത്തികൾക്ക് ഈ 50 നിസ്കാരം ഒരു ദിവസം അത് താങ്ങാനാവൂല, സാധിക്കൂല, അതുകൊണ്ട് മടങ്ങിയിട്ട് റബ്ബിനോട് ഇളവ് ചോദിക്കുക, റബ്ബ് ഇളവ് നൽകട്ടെ. ഫൽതഫത നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇലാ ജിബ്രീൽ കഅന്നഹു യസ്തശീറുഹു ഫീ ദാലിക്, അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ ജിബ്രീൽ ഉണ്ട്, ജിബ്രീലിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നിൽക്കുക. ജിബ്രീലിനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിൽ കൂടിയാലോചന നടത്തുന്നത് പോലെയാണ് റസൂലുള്ള നോക്കിയത് എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചല്ല്, അള്ളാഹു ഇളവ് നൽകട്ടെ, ഉമ്മത്തികൾക്ക് ഇത് സാധിക്കൂല എന്നാണ്. ഏത് സാധിക്കൂല, 50 വക്ത് നിസ്കാരം. ഇപ്പൊ എത്ര നിസ്കാരമുള്ളത്? ഇപ്പോ 5 വക്ത് നിസ്കാരമുള്ള, അതന്നെ ഭാരമാണ് ആളുകൾക്ക്. പിന്നെ 50 എന്ന് ആലോചിച്ചു നോക്കാനി. അപ്പൊ റസൂലുള്ള ജിബ്രീലിനെ നോക്കി ഈ സമയത്ത് ഫഅശാര ഇലൈഹി അന്നഅം ഇൻ ഷിഇത്, ജിബ്രീൽ റസൂലുള്ളാഹിനോട് സൂചന നൽകി, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പോകാം, അള്ളാഹിന്റെ അടുക്കലേക്ക് പോകാം എന്നാണ്. അങ്ങനെ ഹദീസിൽ കാണാം, ഫഅലാ ബിഹി ഇലൽ ജബ്ബാർ, ഫഅലാ ബിഹി, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറി എവിടേക്ക്, ഇലൽ ജബ്ബാർ, അൽ ജബ്ബാറിലേക്ക്. അൽ ജബ്ബാർ എന്നാരാ, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക്. فقال وهو مكانه يا رب خفف عنا അങ്ങനെ അല്ലാഹുവിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, യാ റബ്ബ് ഖഫിഫ് അന്ന, റബ്ബേ ഞങ്ങൾക്ക് നീ ഇളവ് കൊണ്ട, ഫൈന ഉമ്മത്തി ലാ തസ്തതിഉ ഹാദ, എന്റെ ഉമ്മത്തികൾ ഈ 50 വഖത്ത് അവർക്ക് സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഇളവ് ചോദിച്ചു. അങ്ങനെയാണ് 50 വഖത്ത് ഫർളാക്കിയത്, പിന്നീട് 5 ആക്കിയിട്ട് ചുരുക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഇവിടെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ തിരുനബിയെയും കൊണ്ട് അൽ ജബ്ബാർ ആയ അള്ളാഹുവിലേക്ക് കയറിയതാണ്. അള്ളാഹു സർവാധിപതിയാണ്, അള്ളാഹു സർവർക്കും മീതയുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ആര് കയറിയത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കയറിയത്. പല ആളുകൾക്കും അള്ളാഹുവിന്റെ നാമങ്ങളുടെ ഇത്തരം തേട്ടങ്ങൾ അജ്ഞാണ്. അള്ളാഹു അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ അവൻ പടപ്പുകൾക്ക് മീതേ നടത്തണ്ട്, അവൻ സർവാധിപതി എന്ന് അർത്ഥമുണ്ട്. എല്ലാവരും അള്ളാഹുവിന്റെ അധികാരത്തിനും ആജ്ഞകൾക്കും കീഴിലാണ്. അള്ളാഹു എല്ലാവരുടെയും സർവാധിപതിയാണ്, അതേപോലെ അള്ളാഹു എല്ലാവർക്കും മീതയാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. എല്ലായിടത്തും പഠിച്ചവനുണ്ട്, ഈ മേശയിൽ, അതേപോലെ തന്നെ ഈ മൈക്കിൽ, അതേപോലെ ഓരോരുത്തരിലും, എല്ലായിടത്തും പഠിച്ചവന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ്. അത് ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലായിടത്തും ഉണ്ടെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്ലാസ്രമാതങ്ങളെയും കൊണ്ടാണ് കയറേണ്ട കാര്യമല്ല. പിന്നെയോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെയും കൊണ്ട് ഏഴ് ആകാശങ്ങൾക്ക് മീതെ കയറി അൽ ഉഫുഖുൽ ആല അങ്ങേയറ്റം അത്യുന്നതമായ ചക്രവാളത്തിലെത്തി, ഇതൊക്കെ എന്തിനാ പറയണേ? പിന്നെ മാത്രല്ല, ഇവിടെ കണ്ടില്ലേ, തഖ്ഫീഫിന് വേണ്ടി 50 വഖ്ത് ഫർളാക്കപ്പെട്ട നിസ്കാരം അത് ചുരുക്കി തരാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നിസ്ലാസ്ലമാത്തങ്ങളെയും കൊണ്ട് അങ്ങോട്ട് കയറി എന്നാ പറയുന്നത്. എന്നിട്ട് റസൂലുള്ള യാ റബ്ബ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇയാണ് ഇളവ് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു എവിടെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും മീതയാണ്. അൽ ജബ്ബാർ എന്നുള്ള പേര് അത് അർത്ഥമാക്കുന്നു. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്തായാലുള്ളത്, അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ നടന്നു പോകുമ്പോൾ നറുമണം, സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്. സുഗന്ധം അടിച്ചു വീശുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീ നടന്നു പോകുന്നത് അബു ഹുറൈറ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ അബു ഹുറൈറ ആ സ്ത്രീയെ വിളിച്ചത് യാ അമത്തൽ ജബ്ബാർ, യാ അമത്തൽ ജബ്ബാർ, ജബ്ബാറായവന്റെ ദാസി എന്നാണ്, അള്ളാഹുവിന്റെ ദാസി എന്ന അർത്ഥത്തിൽ. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ അടിമ. അമത്തുള്ള എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ദാസി. അതേപോലെ അമത്തുൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ജബ്ബാറായ അള്ളാഹുവിന്റെ ദാസി എന്നാണ്. യാ അമത്തൽ ജബ്ബാർ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? അബു ഹുറൈറ ആ പെണ്ണിനെ വിളിച്ചത് അള്ളാഹുവിന്റെ ദാസി എന്നർത്ഥത്തിൽ. മിനൽ മസ്ജിദ് ജീതി മിനൽ മസ്ജിദ്, നീ പള്ളിയിൽ നിന്നാണോ വരുന്നത്? പള്ളിയിൽ നിന്നാണോ നീ വരുന്നത്? ആരോട് ചോദിക്കണത്? ചോദിക്കണത് ഈ പെണ്ണിനോട്. ഖാലത്തിന ആ പെണ്ണ് പറയണ അതെ. അബ്ഖാൽ അബു ഹുറൈറ ചോദിച്ചു, വലഹു തത്തയ്യബത്തി, പള്ളിയിലേക്ക് വരാൻ, നിസ്കരിക്കാൻ വരാൻ, പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ നീ സുഗന്ധം ഉപയോഗിച്ചത്? ഖാലത്തിന അതെ. അങ്ങടിക്ക് പോകാനല്ല, പിന്നെയോ പള്ളിയിൽ വരാൻ സുഗന്ധം ഉപയോഗിച്ചതാണ്. അപ്പൊ ഖാല അബു ഹുറൈറ തന്നെ പ്രതികരിച്ചു, ഇന്നി സമിഅ്തു ഹിബ്ബി അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഇഷ്ടഭാജനം അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ഖാസിം ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഇഷ്ടഭാജനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? റസൂൽ എന്താ പറഞ്ഞത്? ലാ തുഖ്ബലു സലാത്തുൻ ലിംറഅത്തിൻ തതയ്യബത് ലിഹാദൽ മസ്ജിദ് ഹത്താ തർജിയ ഫതഗ്തസില ഗുസ്ലഹ മിനൽ ജനാബ. പള്ളിക്ക് വേണ്ടി പുറപ്പെടാൻ സുഗന്ധം പുരട്ടിയ ഒരു സ്ത്രീ, അവൾ മടങ്ങി ചെന്ന് ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിച്ച് അവളുടെ മണം പോകാതെ അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പള്ളിയിൽ ദുർഗന്ധയിട്ട് വരാൻ പാടില്ല, പള്ളിയിൽ ദുർഗന്ധയിട്ട് വരാൻ പാടില്ല. പള്ളിയിൽ ദുർഗന്ധയിട്ട് വന്നാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈനൽ മലായികത്ത തതഅസ്സാ മിമ്മാ യതഅസ്സാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് ദുർഗന്ധം ആയതൊക്കെ മലക്കുകൾക്കും ദുർഗന്ധാണ്, ഉപദ്രവമാണ്. അതുകൊണ്ട് ദുർഗന്ധം പേറി പള്ളിയിൽ വരാൻ പാടില്ല, സുഗന്ധയിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ആരെ സംബന്ധിച്ചിടത്തോളം? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ദുർഗന്ധം ഏറ്റി വരാനല്ല, പിന്നെയോ സ്ത്രീകളും വൃത്തിയിൽ തന്നെയാണ് പള്ളിയിലേക്ക് വരേണ്ടത്. അനുവദനീയമായ ഉള്ളി വെള്ളുള്ളി, ഉള്ളിയും വെള്ളുള്ളി അനുവദനീയാണ്, തിന്നല അനുവദനീയാണ്. പക്ഷെ ആ ഉള്ളിയും വെള്ളുള്ളിയും നമ്മൾ പച്ചയായിട്ട് തിന്നുമ്പോൾ അതിനൊരു ദുർഗന്ധമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമല്ല ദുർഗന്ധം, അതൊരു തരം അരോചകളമാണ്. അതുവരെ തിന്നിട്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്നാണ്, അതുവരെ തിന്ന് പള്ളിയിലേക്ക് വരാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആലനെ പ്രസംഗിക്കാറുണ്ട്, ഉള്ളിയും വെള്ളുള്ളിയും തിന്ന് പള്ളിയിലേക്ക് വരുന്നവരെ പള്ളിയിൽ നിന്ന് കുടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. പള്ളി തടയാൻ പാടില്ല എല്ലാവർക്കും, പള്ളി തടയാൻ പാടില്ല, പക്ഷെ ദുർഗന്ധേറ്റി വന്നാലോ അവരെ പള്ളിയിൽ നിന്ന് പിടിച്ചിടാ. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രസംഗിക്കാൻ, ബഖീ ഖബർസ്ഥാനിലേക്ക് പുറത്താക്കിയാലെന്ന് വിചാരിച്ചു എന്നാണ്. അപ്പൊ പള്ളിയിലേക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധേറ്റിയാണ് വരേണ്ടത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ദുർഗന്ധേറ്റി വരാൻ പാടില്ല. പക്ഷേ സുഗന്ധപൂരിതായിട്ട് അവര് വരാൻ പാടില്ല. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സുഗന്ധേറ്റിയിട്ടൊരു പെണ്ണ് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അവൾ വരുന്ന വഴിയിൽ മുഴുവൻ അവളെ ആളുകൾ നിരീക്ഷിക്കും, അവളെ ആളുകൾ നോക്കും ചെയ്യും. സുഗന്ധം പൂശി സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല. സ്ത്രീയുടെ സുഗന്ധം അത് വീട്ടിൽ പരിമിതം. പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്കുള്ള സുഗന്ധ വർണ്ണങ്ങളും ചായങ്ങളാണ്. അത് പരപുരുഷന്മാരിൽ നിന്ന് മറക്കുന്നുവെങ്കിൽ, പരപുരുഷന്മാരിൽ നിന്ന് മറക്കുന്നുവെങ്കിൽ, അന്യർ തന്നെ നോക്കും വിധം, അന്യരുടെ ദൃഷ്ടി തന്നിൽ പതിയും വിധം ഒരു സ്ത്രീയും പുറപ്പെടാൻ പാടുള്ളതല്ല. ചായങ്ങളാകുമ്പോൾ അതിനെ മറച്ചിട്ടുണ്ടെങ്കിൽ, പല അന്യരിൽ നിന്ന് മറച്ചിട്ടുണ്ടെങ്കിൽ അന്യരുടെ ദൃഷ്ടി പതിയില്ല. സുഗന്ധം മറക്കാൻ കഴിയില്ല, സുഗന്ധം അത് പരിമളാണ്, അത് പ്രസരിക്കും. അതുകൊണ്ട് തന്നെ സുഗന്ധം ഉപയോഗിച്ച് പള്ളിയിലേക്ക് വരെ പോകാൻ പാടില്ല. പിന്നല്ലേ പള്ളിക്ക് പുറത്ത് മറ്റാവശ്യങ്ങൾക്ക് അങ്ങാടിയിലേക്ക് വിശ്വസിച്ചാൽ സൂക്കിലേക്ക് അത് തീരും പാടുള്ളതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് എങ്ങനെ പറഞ്ഞത്, യാ അമത്തൽ ജബ്ബാർ, ജബ്ബാറായ അള്ളാഹുവിന്റെ ദാസി, ജീത്തി മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്നാണ് വരുന്നത് വലഹു തത്തയ്യബ്തി, പള്ളിയിലേക്ക് വേണ്ടിയിട്ടാണ് സുഗന്ധം പൂശിയത്. അതൊരു പള്ളിയിൽക്ക് വേണ്ടിയിട്ട് ഒരാൾ സുഗന്ധം പൂശാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ പൂശിയിട്ടുണ്ടായ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ആ സുഗന്ധം പൂശിയ ഒരു സ്ത്രീ പള്ളിയിലേക്ക് ആണ് സുഗന്ധം പൂശിയത് എങ്കിൽ തിരിച്ചു ചെന്ന് ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിച്ച്, ജനാബത്ത് കുളിന്റെ പ്രത്യേകത എന്താ, അത് സാധാരണ കാക്ക വെള്ളത്തിൽ തുള്ളണ മാതിരി തുള്ളിയാ പോരെ, പിന്നെന്ത് വേണം, ശരിക്ക് ഓതു ചെയ്ത് ലൈംഗിക അവയൊക്കെ നല്ലോണം കഴുകി ഓതു ചെയ്തതിന് ശേഷം പിന്നെ വലത് ഭാഗം കുളിച്ച് ഇടത് ഭാഗം കുളിച്ച് തലയിൽ കോരി ഒഴിച്ച് ശരീരത്തിൽ എല്ലായിടത്തും വെള്ളം വരതി എത്തിക്കണം, അങ്ങനെ കുളിക്കണം. അങ്ങനെ കുളിച്ച് മണം പോക്കുന്നത് വരെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന മുന്നറിയിപ്പുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുക ചെയ്തു. അവിടെ അബൂ ഹുറൈറയെ വിളിച്ചത് അമത്തൽ ജബ്ബാർ, ജബ്ബാറായ അള്ളാഹുവിന്റെ ദാസി എന്നാണ്. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിന് അൽ ജബ്ബാർ എന്ന പേര് ഹദീസുകളിൽ വന്നത്. ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടി ഉണ്ട്. അതെന്താ, ഇപ്പൊ സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകൾ എന്താ അവസ്ഥ, നമ്മളെ നാട്ടിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ വരെ സ്ത്രീകളുണ്ട്. ചില ഇലക്ഷനുകൾ സ്ത്രീകൾ ജയിച്ചതോടുകൂടിയിട്ട് പരപുരുഷന്മാരോടൊപ്പം പ്രകടനമല്ല, പിന്നെ പരപുരുഷന്മാർ അവരെ ഏറ്റി പ്രകടനം എന്നാണ്. ഇങ്ങനെയാണ് ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ തലയിലേറ്റു. ഇത് അതിര് വിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റുന്ന അവസ്ഥ. മുസ്ലിം സ്ത്രീകൾ അവരുടെ ഫ്ലക്സുകളാണ് തെരുവുകളിൽ, അവരെയാണ് നോക്കിയാണ് ക്യാമറകൾ മിഴി തുറക്കുന്നത്. ഫോട്ടോകളിൽ പത്രങ്ങളിൽ എന്താ അവസ്ഥ. അല്ലാഹു സുബ്ഹാന തആല എല്ലാവരെയും കാത്തു സംരക്ഷിക്കട്ടെ. നഊദു ബില്ലാഹ്. പ്രകടനങ്ങളിൽ അതേപോലെ തന്നെ വേദികളിൽ നടന്മാർ പറയും മോരും മുതലും കൂട്ടാൻ വെച്ച മാതിരി, അതേപോലെ ആണും പെണ്ണും കൂടിക്കലർന്നിട്ടുള്ളതായ വേദികൾ പ്രകടനങ്ങൾ അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. എവിടേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ദീനിന്റെ ചിട്ടകളും മര്യാദകളാണ് ഇപ്പൊ ഈ നമ്മൾ പഠിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ പെണ്ണിനെ നോക്കിയിട്ട് പറഞ്ഞ എന്താ, അവര് സുഗന്ധം മൂശിട്ട് പോയപ്പോ പള്ളിക്ക് പോയിട്ട് വരുമ്പോ. അത്രമാത്രം സൂക്ഷ്മമാണ് മതത്തിൽ ഇത്തരം വിഷയങ്ങൾ. പലരും ഇത് കയറൂരി വിടുന്ന ഫത്വക്കാരുമാണ്. അത് പെണ്ണിനാകാം, ഇത് പെണ്ണിനാകാം, അതിനപ്പുറം എന്ത്. ദീനീ നിഷ്ഠയിൽ വളർന്നവർ വരെ സ്ഥാനാർത്ഥികളായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദീനീ നിഷ്ഠകളൊക്കെ മതപരമായ അതിർവരമ്പുകളൊക്കെ അതിന്റെ സീമകൾ ലംഘിച്ച് പുറത്തുകാട്ടുന്ന സ്ഥിതി വിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ പേര് നമ്മൾ പറഞ്ഞു. അതിന്റെ അർത്ഥം ഹദീസുകളിൽ വന്നത് ചില പ്രയോഗങ്ങൾ, അത് ആ ഹദീസുകളുടെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിയിട്ടാണ് അത് ഞങ്ങൾക്ക് കേൾപ്പിച്ചത്. എന്താ അർത്ഥം നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രതാപം, മഹത്വം, അധികാരം, അതിന് കീഴിലാണ് എല്ലാവരും. അള്ളാഹു എല്ലാവരുടെയും മീതയാണ്. അള്ളാഹു എല്ലാവരുടെയും മീതയാണ്. അൽ ജബ്ബാർ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ താൻ എന്ന ഭാവക്കാരനാണ്. കിബിർ അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. കിബിർ അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. പടപ്പുകൾക്ക് കിബിർ പാടില്ല. അള്ളാഹിന്റെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് വിശേഷണങ്ങൾ പലതും, റഹ്മത്ത്, റഫത്ത്, വുദ്ദ് തുടങ്ങി, സ്നേഹം, കാരുണ്യം, പിന്നെ വിട്ടുവീഴ്ച തുടങ്ങി അള്ളാഹിന്റെ കുറെ വിശേഷണങ്ങളുണ്ട്. അത് പടപ്പുകൾക്കുണ്ടാകുന്നത് അള്ളാഹ് ഇഷ്ടമാണ്, പടപ്പുകൾക്കുണ്ടാകുന്നത് അള്ളാഹ് ഇഷ്ടമാണ്. എന്നാൽ ചില അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് പടപ്പുകൾക്കുണ്ടാകുന്നത് ഒരിക്കലും അള്ളാഹ് ഇഷ്ടമല്ല, അള്ളാഹ് ഇഷ്ടമല്ല. അതിൽപ്പെട്ടതാണ് ഇപ്പോ അൽ ജബ്ബാർ എന്ന പേര് അർത്ഥമാക്കുന്ന ഈ ആശയം. എന്താ, അള്ളാഹു സർവാധിപതിയാണ്, എല്ലാവരും തന്റെ കീഴിലാണ്. അള്ളാഹിന്റെ അധികാരത്തിനും അള്ളാഹുവിന്റെ ആധിപത്യത്തിനും കീഴിലാണ് എല്ലാവരും. താൻ എന്ന ഭാവം അള്ളാഹ്, ഈ സ്വഭാവം പടപ്പുകൾക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നരകം സംസാരിക്കുന്ന വിഷയം നമ്മൾ ഖുത്ബന്റെ പരിഭാഷയിലും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്റുജു ഉനുകും മിനന്നാർ യൗമൽ ഖിയാമ ലഹു ഐനാനി യുബ്സിറു ബിഹിമ വഉദുനാനി യസ്മഉ ബിഹിമ വലിസാനു യൻതഖ്. നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് പുറത്തു വരുന്നതാണ് അന്ത്യനാളിൽ, ഒരു കഴുത്ത്. ആ കഴുത്തിൽ രണ്ട് കണ്ണുകൾ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ആ കഴുത്ത് കാണും. രണ്ട് കാതുകൾ ഉണ്ടായിരിക്കും, ആ കാതുകൾ കൊണ്ട് ആ കഴുത്ത് കേൾക്കും. നരകത്തിൽ നിന്നൊരു കഴുത്ത് ഇങ്ങനെ പുറത്തേക്ക് വരും, അതിന് കണ്ണുണ്ട്, അതിന് കാതുണ്ട്, കാണും ചെയ്യും കേൾക്കും ചെയ്യും. വലിസാനു യൻതഖ്, അതിന് സംസാരിക്കുന്ന നാവും ഉണ്ടായിരിക്കും, സംസാരിക്കുന്ന നാവും ഉണ്ടായിരിക്കും. എന്താ നരകം സംസാരിക്കാം? ഇന്നി ഉക്കിൽത്തു ബി സലാസത്തിൽ, മൂന്ന് കൂട്ടരെ കൈകാര്യം ചെയ്യാൻ, ശിക്ഷിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചുമതല ഏൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് നരകം പറയും. ആരാ മൂന്ന് കൂട്ടർ? അതിലൊന്ന് നമ്മളുടെ വിഷയമാണ്, ബിക്കുല്ലി ജബ്ബാരിൻ അനീദ്. ബിക്കുല്ലി ജബ്ബാരിൻ അനീദ്, ധിക്കാരിയും ജബ്ബാറുമായവരെല്ലാം. ജബ്ബാർ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? അഹങ്കാരി, മുസ്തക്ബിർ, ഞാൻ എന്ന ഭാവക്കാരൻ, എല്ലാവരും എന്റെ കീഴിലാണ് എന്ന ഭാവക്കാരൻ. ഈ ഭാവം ആർക്കേ പാടുള്ളൂ? എല്ലാവരും എന്റെ കീഴിലാന്നുള്ള ഭാവം അള്ളാഹേ പാടുള്ളൂ. പടപ്പുകൾക്ക് അത് നിശേഷം പാടില്ല. അപ്പൊ ധിക്കാരിയും എല്ലാവരും എന്റെ കീഴിലാണ് എന്നുള്ള ഭാവക്കാരനും, അവരെ ശിക്ഷിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നരകം പറയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറയുന്നത്. അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ നാമം അർത്ഥമാക്കുന്നത് ഒന്ന്, അള്ളാഹു ആകുന്നു വലിയവൻ, എല്ലാവരും അള്ളാഹുവിന്റെ പ്രതാപത്തിനും മഹത്വത്തിനും ആധിപത്യത്തിനും കീഴിലാണ്. അള്ളാഹു എല്ലാവരുടെയും മീതയാണ്. ചരിത്രത്തിലൊരു സംഭവമുണ്ട്, എന്തോ അൽ വലീദ് ഇബ്നു യസീദ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അൽ വലീദ് ഇബ്നു യസീദ് അമവി ഭരണാധികാരിയാണ്. അയാൾ ഒരു അഹങ്കാരിയായിരുന്നു, മാത്രമല്ല അയാള് ഒരു നിഷേധിയുമായിരുന്നു, ധിക്കാരിയായിരുന്നു. ഒരു ദിവസം അയാൾ മുസാഫിൽ ഇങ്ങനെ മറിച്ച് ഇട്ട് നോക്കി, മുസാഫ് മറിച്ചിട്ട് നോക്കി, മുസ്തഫ മറിച്ചു നോക്കിയപ്പോൾ അയാളുടെ ദൃഷ്ടി പതിഞ്ഞത് വസ്തഫ്തഹു വഹാദ കുല്ലു ജബ്ബാരിൻ അനീദ് എന്ന ആയത്തിലാണ്. എന്താ ആയത്തിന്റെ അർത്ഥം? ആയത്തിലാണ് വസ്തഫ്തഹു, അള്ളാഹുവിന്റെ ദൂതന്മാർ നബിമാർ അവർ വിജയത്തിനായി അള്ളാഹുവിനോട് അപേക്ഷിച്ചു. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, ദുർവാശിക്കാരനും സർവാധിപതിയുമായ എല്ലാവരും പരാജയപ്പെടുകയും ചെയ്തു എന്നാണ് അവിടെ. ജബ്ബാർ അനീദ്, സർവാധിപതി, ദുർവാശിക്കാരൻ, അവർ പരാജയപ്പെട്ടു. ദൈവദൂതന്മാർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു വിജയത്തിന് വേണ്ടി. ഈ ആയത്തിലാണ് അയാളുടെ ദൃഷ്ടി പതിഞ്ഞത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തിനങ്ങനെ മുസഫ് തുറന്നു നോക്കണെന്നറിയോ? ജാഹിലിയത്തിൽ ഒരു പതിവുണ്ട്, ശകുനം നോക്കുക, ശകുനം നോക്കുക. അതിന് പല രീതികളാണ് ആളുകൾക്ക്. ജാഹിലിയത്തിൽ ശകുനം നോക്കുന്നതിനൊരു രീതി എന്താ? സാധാരണ അവര് പക്ഷിനെ പറപ്പിക്കലാണ്. ഒരു പക്ഷിനെ എടുക്കും, എന്നിട്ട് യാത്രയാ മറ്റോ ഉദ്ദേശിക്കുന്ന അതിന് മുമ്പായിട്ട് ഈ പക്ഷിനോട് പറപ്പിക്കും. പക്ഷി വലതുഭാഗത്തേക്ക് പാറിയിട്ടുണ്ടെങ്കിൽ യാത്ര ഉഷാർ, യാത്ര തുടരാം. ഇടതു ഭാഗത്ത് പാറിയിട്ടുണ്ടെങ്കിലോ അപകടം, യാത്ര പോണ്ട എന്നുള്ളതാണ്. അവര് മനസ്സിലാക്കുന്നത് ജാഹിലിയത്തിൽ അത് ശിർക്കാണ്, ശിർക്കാണ്. അങ്ങനെ പക്ഷിനെ പറപ്പിച്ച് ഭാഗതയെ നിശ്ചയിക്കുക എന്നുള്ളത് ഇസ്ലാം കൽപ്പിച്ചതല്ല. അതുകൊണ്ടാണ് തീറത്ത് ശകുനം നോക്കൽ ശിർക്കാണെന്ന് പറഞ്ഞത്. ആ ഒരു ദുസ്സ്വഭാവം ജാഹിലിയത്ത് പല മുസ്ലിമീങ്ങളിലേക്കും വന്നിട്ടുണ്ട്, പല മുസ്ലിങ്ങളിലേക്കും വന്നിട്ടുണ്ട്. ചിലര് ചില നമ്പറുകളിൽ ശകുനം ദർശിക്കും, ചിലര് ചില ജീവികളിൽ ശകുനം ദർശിക്കും, ചിലർ ചില പ്രവൃത്തികളിൽ ശകുനം ദർശിക്കും, ചില വേലകൾ ചെയ്യുന്നവരെ ചിലര് ശകുനം ദർശിക്കും. നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലും നിർണിത ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓന എന്നിപ്പോ കണിയണ്ട് കയറി അല്ലേ. ചിലര് കരിമ്പൂച്ചനെ കണ്ട ശകുനം ദർശിക്കും, ചിലര് മുരിങ്ങാക്കൊടി കണ്ടാൽ ശകുനം ദർശിക്കും. ഇത് ജാഹിലിയത്താണ്, മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും പാടുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരം വെളുക്കുമ്പോൾ പെരയിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പള്ളി കയറുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് ചൊല്ലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദില്ല ഔ ദൽ ഔ അസില്ല ഔ ഉസൽ ഔ അദ്ലിം ഔ ഉദ്ലം ഔ അജ്ഹൽ ഔ യുജ്ഹൽ അലയ്യ. ഈ ദുആ ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഈ ദുആ ചൊല്ലിയിട്ട് പുറപ്പെടാറുണ്ട് എന്നാണ്. സുരക്ഷിതാണ്. പിന്നെന്തിനാ പക്ഷിയെ ഉടുക്ക് പാറിയാൽ എന്താ? അല്ലെങ്കിൽ മുന്നിൽ ആര് വട്ടം ചാടിയാൽ എന്താ? ഏതൊരു തൊഴിലാളികളെ കണ്ടാൽ എന്താ? ഒരു പ്രശ്നമല്ല. പക്ഷെ പല മുസ്ലിമീങ്ങൾക്കും ശറഈയായി നമ്മൾ നിത്യജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വിർദുകൾ, ദിക്റുകൾ, അത് കൈമോശം വന്ന് ദുആ ചൊല്ലി ഇറങ്ങണം, ദിക്ർ ചൊല്ലി ഇറങ്ങണം. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ അവര് ആളുകളാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ സുരക്ഷാ മാർഗങ്ങളെ നമ്മൾ നിത്യജീവിതത്തിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പൂച്ചനെയും പേടിക്കണ്ട, ഒരു ശകുനദർശനത്തിന്റെ ആ അധോഗതി ഒട്ടും ഉണ്ടാവില്ല. ഏതായാലും അങ്ങനെ ഒരു ശകുന ദർശനം അത് പലരിലും ഉണ്ടായി. അതിൽ പെട്ടതാണ് ഈ ചങ്ങാതി. ഈ അൽ വലീദ് ബിൻ യസീദ് എന്ന് പറയുന്ന അമവി ഭരണാധികാരി, ഇമാം ഇബ്നു അസീറും മറ്റൊക്കെ താരിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് അയാൾ എന്ത് ചെയ്ത്? മുസ്തഫ് എടുത്ത് ഇങ്ങനെ തുറന്ന് മനസ്സിലെ, എന്നിട്ട് ആദ്യം നോക്കുന്ന ആയത്തെ ഏതാണ്, അതിനനുസരിച്ചാണ് ഒരു നിർവൃതി കൊള്ളൽ. അപ്പോ പിന്നെ വിജയത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ഐശ്വര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആശയം വരുന്ന ആയത്തിലാണ് കണ്ണ് പതിഞ്ഞത് എങ്കിൽ സന്തോഷിക്കും. അതേസമയം നരകം, ശിക്ഷ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അയാള് ഇന്റെ കാര്യം പോക്കാട്ടോ എന്ന് വിലയിരുത്തും. ഈ ചങ്ങാതി എന്താ ചെയ്തത്? അയാൾ ചെയ്തത് ഖുർആൻ എടുത്ത് കണ്ട് മറിച്ചിട്ട് നോക്കി. നോക്കിയപ്പോ തന്നെ എന്താ കണ്ടത്? വസ്തഫ്തഹു വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, നബിമാർ അള്ളാഹുവിനോട് വിജയത്തിന് തേടി. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളും സർവാധിപതികളും ദുർവാശിക്കാർ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ആയത്തുമേലാണ് കണ്ണ് അയാളുടെ മുട്ടിയത്. അയാൾ എന്താ ചെയ്തറിയോ? ഖുർആനാണ് പിച്ചി ചീന്തി. നഊദു ബില്ലാ, അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാ, ഖുർആൻ ചീന്തി. എന്നിട്ട് തുഹദ്ദിദുനി ബിജബ്ബാരിൻ അനീദി ഫഹാ അനദാ ജബ്ബാറുൻ അനീദു. ജബ്ബാറുൻ അനീദ് എന്നുള്ളത് കാണിച്ചിട്ടാണ് ഖുർആൻ മുസാഫിനോട് പറയാണ്, നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, ഞാനിതാ ജബ്ബാറുൻ അനീദാണ്, ഞാൻ ധിക്കാരിയാണ്, ഞാൻ സർവാധിപതിയാണ്, എന്നാ ചെന്ന് ഞാൻ എന്റെ ഭീഷണിയിൽ അപകടപ്പെടുത്തി എന്ന അർത്ഥത്തിൽ അള്ളാഹു കാക്കട്ടെ നഊദു ബില്ല ഈ അഹങ്കാരി സംസാരിച്ചു എന്നാണ്. ഇദാ മാ ജീതി റബ്ബക യൗമ ഹശ്രിൻ ഫഖുൽ യാ റബ്ബി മസ്സഖനിൽ വലീദു. ഖുർആൻ പിച്ച് ചെയ്തിട്ട് പറയാണ് എന്തറിയോ, നാളെ പരലോകത്ത് വരുമ്പോ അള്ളാഹനോട് പറഞ്ഞള എന്നെ വലീദ്, വലീദ് ബിൻ യസീദാണല്ലോ, പിച്ച് ചീന്തിയിരിക്കുന്നു, പറഞ്ഞള ഞാൻ ജബ്ബാറുൻ അനീദാണ് എന്ന് പറഞ്ഞു. അള്ളാഹു കാക്കട്ടെ നഊദു ബില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ പിച്ച് ചീന്തി ദുനിയാവിൽ തന്നെ, മനസ്സിലായി, ഭയങ്കര ദുർവാശിക്കാരനും അതേപോലെ അഹങ്കാരിയായിരുന്നു. മദ്യപിച്ച് ഈ സുഗന്ധം സുഗന്ധദ്രവ്യം നിറച്ച തടാകം ഉണ്ടാക്കുന്നതാണ്, എന്നിട്ട് അതിൽ മദ്യപിച്ച് നീന്തുമായിരുന്നു. അയാളുടെ ചരിത്രത്തിൽ കാണാം, ഇമാം ഇബ്നുൽ അസീർ റിപ്പോർട്ട് ചെയ്ത ചരിത്രമാണ് താരിഖ് റിപ്പോർട്ട് ഭാഗമാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. ഞാൻ പറഞ്ഞത് എന്താ, ഈ അഹങ്കാരം എന്നുള്ളതുണ്ടല്ലോ, അതൊരിക്കലും ഞാനാണ് എല്ലാവർക്കും മീത്, അതാണ് അൽ ജബ്ബാർ എന്നതിന്റെ ആ ഒരു തേട്ടം. അതൊരിക്കലും പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴരികത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുർഗുണം സ്വഭാവ. അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് സർവാധിപതി, എല്ലാവരും അള്ളാഹുവിന്റെ പ്രതാപത്തിനും അള്ളാഹുവിന്റെ അധികാരത്തിനും കീഴിലാണ്. നമ്മളുടെ അധികാരത്തിനും പ്രതാപത്തിനും കീഴിലും ഒരാളുണ്ട്, നമ്മൾ നിനക്കാൻ പാടില്ല, നമ്മൾ വിചാരിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടല്ലേ നമ്മൾ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആൻ ലോധന്, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആൻ ലോധന്. എന്താ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? വബറം ബി വാലിദൈ വലം യജ്അൽനി ജബ്ബാരൻ അസിയ. അതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ വബറം ബി വാലിദൈ വലം യജ്അൽനി ജബ്ബാരൻ ഷഖിയ. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു തആല ജബ്ബാരൻ അസിയ, ധിക്കാരിയായ ഒരു ജബ്ബാർ ആക്കിയിട്ടില്ല എന്ന്. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ കുറിച്ച് പറയുന്ന വലം യജ്അൽനി, അല്ലാഹു എന്നെ ആക്കിയിട്ടില്ല ജബ്ബാരൻ ഷഖിയ, ഭാഗ്യം കെട്ട ഒരു ജബ്ബാർ, ആർക്കും കീഴൊതുങ്ങാത്ത ഒരു പോക്കിരി, അല്ലാഹുക്ക് വഴിപ്പെടാത്ത, പടപ്പുകൾക്ക് വഴിപ്പെടാത്ത, ആർക്കും കീഴ്പ്പെടാത്ത രീതിയിലുള്ളതായ ഒരു പോക്കിരി, അതാണ് ജബ്ബാർ. അങ്ങനെ യഹ്യയെ ആക്കിയിട്ടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഈസ നബി തന്നെ കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു ജബ്ബാറൻ ഷഖിയ, ഭാഗ്യദോഷിയായ ഒരു പോക്കിരി അള്ളാഹു എന്നെ ആക്കിയിട്ടില്ല എന്ന് പറയണം. അപ്പോ അങ്ങനത്തെ ഒരു പോക്കിരിത്തരം, അതാണ് നമ്മൾ പറയുന്നത് പോക്കിരിത്തരം. എല്ലാവരും എന്റെ കീഴിലാണ്, എല്ലാവരും ഞാൻ പറഞ്ഞതനുസരിച്ചേ ആകാവൂ, ഈ ഒരു സ്വഭാവം ഒരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അൽ ജബ്ബാർ എന്നുള്ള അള്ളാഹുവിന്റെ പേര് അർത്ഥമാക്കുന്ന ഒരു പ്രധാന ഭാഗം നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതാല ആളുകളുടെ കുറവുകൾ പരിഹരിക്കുന്നവനാണ്, ആളുകളുടെ പട്ടിണി ദാരിദ്ര്യം പരിഹരിക്കുന്നവനാണ്, ആളുകളുടെ ഇല്ലായ്മയും വല്ലായ്മയും പരിഹരിക്കുന്നവനാണ്. അള്ളാഹു ആളുകളുടെ രോഗം പരിഹരിക്കുന്നവനാണ്, രോഗം ആരോഗ്യം നൽകി പരിഹരിക്കും, ദാരിദ്ര്യം ഐശ്വര്യം നൽകി പരിഹരിക്കും. അതേപോലെ ഇല്ലായ്മ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് അരുളി കനിഞ്ഞ് പരിഹരിക്കും. അങ്ങനെ അടിയാറുകളുടെ പ്രശ്നം പരിഹരിക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ നിസ്കാരത്തിൽ സുജൂദുകൾക്ക് ഇടയിൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗഫുർലി വർഹംനി, അല്ലെങ്കിൽ റബ്ബി ഗഫിർലി വർഹംനി എന്ന് തുടങ്ങിയിട്ട് ദുആ ചെയ്യുമ്പോൾ വജ്ബുർനി എന്ന് ദുആ ചെയ്യും. എന്താ വജ്ബുർനി? അള്ളാഹുവെ എന്റെ പ്രശ്നം പരിഹരിക്കണമേ എന്നാണ്. എനിക്കുള്ള പ്രശ്നം ദാരിദ്ര്യമാണ് എങ്കിൽ അത് പരിഹരിക്കണം, എനിക്കുള്ള പ്രശ്നം രോഗമാണ് എങ്കിൽ അത് പരിഹരിക്കണം, എനിക്കുള്ള പ്രശ്നം അത് ക്ലേശമാണ് എങ്കിൽ അത് പരിഹരിക്കണം, ഇല്ലായ്മ പരിഹരിക്കണം, അതാണ് വജ്ബുർനി എന്ന് നമ്മൾ അള്ളാഹിനോട് തരുന്നത്. അള്ളാഹു അൽ ജബ്ബാറാണ്, അള്ളാഹു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ്. അങ്ങനെ പ്രശ്നങ്ങൾ നമ്മളുടെ അടുത്ത് പരിഹരിക്കാനാണ് നമ്മൾ അള്ളാഹിനോട് തരുന്നത് വജ്ബുർണി എന്ന്. പലർക്കും ഈ ദുആ എല്ലാവരും ചെയ്യും, പക്ഷെ ആ ദുആയുടെ തേട്ടെന്ത്? തേട്ടതാണ്, മനസ്സിലായില്ലേ? അതിന്റെ ചരിത്രത്തിലെ ഉദാഹരണം എന്താ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് നാടുവിട്ടു, ഈജിപ്തിൽ നിന്ന് ആളെ വിട്ടു. എന്താ കാരണം? ഫിർഔനും അവന്റെ കിങ്കരന്മാരും മൂസയെ പിടികൂടി വധിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഫിർഔന്റെ കൂട്ടക്കാരിൽപ്പെട്ട ഒരു വിശ്വാസി, മുഅ്മിൻ ആലു ഫിർഔൻ, ഫിർഔന്റെ ആളുകളിൽപ്പെട്ട ഒരു വിശ്വാസി, അയാൾ ഈ ഇവരറിഞ്ഞു ഓടി വന്ന് മൂസാനോട് പറഞ്ഞു, മൂസ രക്ഷപ്പെട്ടോളി, നിങ്ങളെ കൊല്ലാൻ ഫിർഔൻ പരിപാടിയിട്ടില്ല. അങ്ങനെയാണ് തടി സലാമത്താക്കി ഈജിപ്തിൽ നിന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടുന്നത്. ആ ഓട്ടം എവിടെ എത്തിയിട്ടാ നിന്നത്? മദിയൻ ദേശത്ത് നിന്നിട്ടാ നിന്നത്. ശൂന്യഹസ്തനാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല, ആരോരില്ലാത്തൊരു നാട്ടിൽ ഈജിപ്തിൽ നിന്ന് ഓടി പലായനം ചെയ്ത് മദിയനിലെത്തിയ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിൽക്കുക. അപ്പോഴാണ് ഒരു സംഘം ഇടയന്മാർ വന്നിട്ട് അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നത് കണ്ടത്, രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കണ്ടത്. അപ്പൊ എന്താണ് നിങ്ങൾ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ, പിന്നെ ഇടയന്മാർ അവരുടെ പിന്നെ ജലപാനം അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് വരെ ഞങ്ങൾ ചെയ്യൂല, അവരെ കലർന്ന് ഞങ്ങളുടെ ആടുകൾക്ക് ഞങ്ങൾ വെള്ളം എടുക്കൂല എന്നുള്ളതൊക്കെ പെൺകുട്ടികൾ പറഞ്ഞ സംഭവം. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടിട്ട് അവരെ സഹായിച്ചു. അത് നമ്മൾ ഖുർആനിൽ വായിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ. അങ്ങനെ ഇടയന്മാരൊക്കെ പോയി, ഈ പെൺകുട്ടികൾക്ക് വെള്ളെടുത്ത് കൊടുത്ത് അവരും പോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിൽ ഒരു വിദേശി തനിച്ചാണ്. അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, റബ്ബി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ, റബ്ബി ഇന്നി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ, റബ്ബേ നീ അവതരിപ്പിച്ച നീ അവതരിപ്പിക്കുന്ന വല്ല ഖൈറുമുണ്ട് എങ്കിൽ ഞാൻ അതിന് ആവശ്യക്കാരനാണ് എന്ന് പറയുന്നത്. ഞാൻ ആവശ്യക്കാരനാണെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ അവസരത്തിൽ ആരുമില്ല, ഇരുൾ മൂടാൻ പോവുകയാണ്, സന്ധ്യ മങ്ങാണ്. അപ്പൊ പറയാണ്, അള്ളാഹു നീ എന്തൊരു ഖൈർ അവതരിപ്പിക്കുന്നു, ഞാൻ ഫക്കീറാണ്, ഞാൻ അതിന് ആവശ്യക്കാരനാണ് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. മനസ്സിലായില്ലേ? ഈ സമയം നോക്കൂ നിങ്ങൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇല്ലായ്മ, ആ വിജനതയിൽ ഏകാന്തത, ആരോരില്ലാത്ത അവസ്ഥ, അള്ളാഹു സുബ്ഹാനഹു വതാല അത് പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? ഈ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട്, വൃദ്ധനായ അവരുടെ വാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ല മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ ആ വാപ്പ പെൺകുട്ടികളിൽ രണ്ടിൽ ഒരാളെ പറഞ്ഞയച്ചിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുകയാണ്, എന്നിട്ട് വീട്ടിൽ അഭയം നൽകുകയാണ്. ആ വീട്ടിൽ അഭയം നൽകുകയാണ്. മാത്രമല്ല, മദീനയിൽ എത്തിപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു ജീവിത സഖിയെ ആ വൃദ്ധൻ, ഷുഐബ് നബി എന്ന് പറയപ്പെടുന്ന ഏതായാലും ആ വൃദ്ധൻ തന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളെ നൽകിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു ജീവിത സഖിയെ നിശ്ചയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അടിയാറുകളുടെ പ്രശ്നം പരിഹരിക്കുന്നവൻ. അവരുടെ ഇല്ലായ്മയും പോരായ്മയും മനസ്സിലാക്കി അത് നികത്തുന്നവനും പരിഹരിക്കുന്നവനുമാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വതആല. ആ അർത്ഥമാണ് അൽ ജബ്ബാർ എന്ന പേരിന്റെ അർത്ഥം. ഒരർത്ഥം മനസ്സിലായില്ലേ? സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ എന്തായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ? അവരുടെ പ്രശ്നങ്ങൾ വാർദ്ധക്യത്തിലും അവർക്കൊരു കുഞ്ഞിക്കാല് കാണാൻ അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ്. റബ്ബിലാ തദർനീ ഫർദ, എന്നെ തനിച്ചു വിടല്ലേ എന്ന് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യാണ്. അനന്തരം എടുക്കാൻ ഒരാളില്ലാതെ എന്നെ തനിച്ചു വിടല്ലേ, അള്ളാഹിനോട് ദുആ ചെയ്തു. എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തത്? ഫസ്തജബ്ന ലഹു, അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകിയ ദുആ കേട്ട്. വവഹബ്ന ലഹു യഹ്യ, യഹ്യ എന്ന് പറയുന്ന കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ദാനമായി നൽകി. അന്ന് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ വാർദ്ധക്യം കൊണ്ട് വളഞ്ഞിരുന്നു, എല്ലുകൾ സൂക്ഷിച്ചിരുന്നു, തൊലി ചുളിഞ്ഞു, മുടി നിരച്ച് വാർദ്ധക്യത്തിന് അങ്ങേ അറ്റത്തെത്തിയ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രശ്നം അള്ളാഹു സുബ്ഹാനഹു വതആല യഹ്യയെ നൽകി പരിഹരിച്ചു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ വന്ധ്യയാണ്, വന്ധ്യയാണ്. അതുകൊണ്ടാണ് സക്കരിയ നബി പറയുന്നത്, വംറാത്തി ആഖിർ, എന്റെ ഭാര്യ വന്ധ്യയാണ്, ഗർഭധാരണത്തിന് പ്രാപ്തല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വ അസ്ലഹന ലഹു സൗജഹു, സക്കരിയ നബിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ നാം ഗർഭധാരണത്തിന് പ്രാപ്തയാക്കിയതാണ്. ഗർഭധാരണത്തിന് പ്രാപ്തിയാക്കി, അള്ളാഹു അക്ബർ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ അള്ളാഹു പ്രശ്നം പരിഹരിക്കുവാൻ മതിയായവനാണ്. എങ്ങനെ പ്രശ്നം പരിഹരിക്കും? എന്താണോ കുറവ് അത് നികത്തിക്കൊണ്ട്. സക്കരിയ നബി വൃദ്ധനാണ്, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ധ്യയാണ്, ഗർഭധാരണത്തിന് പ്രാപ്തല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പോരായ്മ മനസ്സിലാക്കി, അള്ളാഹു അത് പരിഹരിച്ചു, സന്താനത്തെ നൽകി. പേര് പോലും ആ ദമ്പതികൾക്ക് തിരയേണ്ടി വന്നില്ല, പേര് പോലും തിരയേണ്ടി വന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സുന്ദരമായ പേരിട്ട് ഒരു കുഞ്ഞിനെ സുവിശേഷം അറിയിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നിങ്ങൾ നമ്മളുടെ ഇല്ലായ്മയും വല്ലായ്മയും മനസ്സിലാക്കി അതൊക്കെ പരിഹരിക്കുവാൻ പോന്നവനാണ്, മതിയായവനാണ്. അതാണ് അൽ ജബ്ബാർ എന്ന് പറയുന്നതായ നാമം അർത്ഥമാക്കുന്നത്, തേടുന്നത്. ഈ ഒരു മേലായ റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം അത് നമുക്കുണ്ടാകണം. ഈ അള്ളാഹു നമുക്ക് മതി എന്നുള്ള ബോധവും ഉള്ളറിവും നമുക്കുണ്ടാകണം. അപ്പൊ നമ്മൾ അള്ളാഹിനെ വിട്ടിട്ട് ഒരു പടപ്പിനി നേരെ പോകൂല. അള്ളാഹുവിൽ നമ്മുടെ പിടിമുറക്കും അതേപോലെ തന്നെ അള്ളാഹുവിൽ നമ്മളുടെ സമർപ്പണവും നമ്മുടെ മനസ്സും നമ്മൾ സമർപ്പിക്കും. അൽ ജബ്ബാർ എന്നുള്ള അള്ളാഹുവിന്റെ നാമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. അള്ളാഹു അവൻ സർവാധിപതിയാണ്, സർവർക്കും മീതയാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അള്ളാഹു മതി. ദാരിദ്ര്യമാണോ ധന്യത നൽകി, രോഗമാണോ ആരോഗ്യം നൽകി, കുറവാണോ അള്ളാഹു ഏറെ നൽകി. പോഷിപ്പിക്കുന്നവനും സഹായിക്കുന്നവനുമാണ് അൽ ജബ്ബാർ എന്ന നാമം. അതിന്റെ വിധികളും വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മറ്റൊരു നാമം, അതിന്റെ വിധികളും വിഷയങ്ങളും ഇൻഷാ അല്ലാ നമുക്ക് മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന്റെ തൗഫീഖേകി റബ്ബ് നമ്മളെ എല്ലാം തുണക്കുമാറാവട്ടെ. റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള അയുരാരോഗ്യം റബ്ബ് നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അവരുടെ കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു നല്ല മജ്ലിസിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ പ്രവാചകന്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിലേക്ക് കുതിച്ചുയരുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഈസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില ശിർക വൽ മുശ്രികീൻ وَدَمِّرْ أَعْدَاءَكَ أَعْدَاءَ الْمِلَّةِ وَالدِّينِ اللَّهُمَّ فَرِّجْ هَمَّ الْمَهْمُومِينَ مِنَ الْمُسْلِمِينَ اللَّهُمَّ فَرِّجْ هَمَّ الْمَهْمُومِينَ مِنَ الْمُسْلِمِينَ اللَّهُمَّ فَرِّجْ هَمَّ الْمَهْمُومِينَ مِنَ الْمُسْلِمِينَ اللَّهُمَّ احْفَظْ لِي هَذِهِ الْبِلَادِ بِلَادِ الْحَرَمَيْنِ الشَّرِيفَيْنِ أَمْنَهَا وَرِجَالَ أَمْنِهَا اللَّهُمَّ احْفَظْ لَهَا ثُغُورَهَا وَحُدُودَهَا اللَّهُمَّ احْفَظْ لَهَا عَقِيدَتَهَا وَقِيَادَتَهَا إِنَّكَ وَلِيُّ ذَلِكَ وَالْقَادِرُ عَلَيْهِ اللهم من ارادها واراد المسلمين بسوء اللهم فاشغله في نفسه اللهم اجعل كيده في نحره اللهم اجعل تدبيره تدميرا عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم